So oxidation is the breaking down of nutrients so that the energy contained in their bones is released. അവരുടെ ബോണ്ടുകളിൽ സൂക്ഷിച്ചിട്ടുള്ള എനർജി റിലീസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദാറ്റ് എനർജി, ദാറ്റ് റിലീസ്ഡ് എനർജി ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് എ മോളിക്യൂൾ വിച്ച് ഇസ് കോൾഡ് എസ് എ ടി പി. മനസ്സിലായല്ലോ? സോ ഇൻ അവർ സെൽസ് ദർ ഒക്കേഴ്സ് എ ബ്രേക്കിംഗ് ഡൗൺ റിയാക്ഷൻ, ദാറ്റ് ഇസ് കാറ്റബോളിസം. സോ ദ ന്യൂട്രിയൻസ് വിച്ച് വി അക്വയർ ത്രൂ അവർ ഫുഡ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ അവർ സെൽസ് ടു റിലീസ് എനർജി. And this is not a single stepped process, but it is a multi-stepped process which is catalyzed by a number of enzymes. So this takes place as a series of enzymatic reactions, okay, in which sugars will be broken down and glucose is the primary fuel which is broken down in our cells to release energy. Fatty acids, organic acids, etc. are the major substrates which are broken down in our cells, and this energy which is released by the oxidation process will be stored as a molecule which is called as ATP, which you already know is the energy currency of the cell. Now, I told you this is oxidation, and for this purpose we require oxygen. Okay, so for the breaking down of foodstuffs require oxygen. But there are some cells in which even in the absence of oxygen, this oxidation of foodstuffs take place. And that is called as anaerobic oxidation. So there are two types of respiration or two types of oxidation of foodstuffs. One is called aerobic and the other is called as anaerobic. Aerobic strictly takes place in the presence of oxygen. But anaerobic can take place in the absence of oxygen. Even in the absence of oxygen, anaerobic oxidation of foodstuffs can take place and thereby they can release energy. So we will just go to the differences between aerobic and anaerobic oxidation. So here you have two diagrams showing aerobic and anaerobic oxidation. That is, in aerobic oxidation, you can see this glucose, which is a 6-carbon compound, is broken down to pyruvic acid, to 2 moles of pyruvic acid. So one molecule or one mole of glucose will be broken down to 2 moles of pyruvic acid. And glucose, when it is a 6-carbon compound, pyruvic acid is a 3-carbon compound. And in this net process, which is called as glycolysis, ee process inde perana glycolysis, this can take place even in the absence of oxygen. Oxygen the absence will take place in a process and glycolysis ennu parayunnathu manasilayo. This can take place in all the cells because it doesn't require oxygen. Appo ee glycolysis kaniṭṭu undaguna ee pyruvic acid, this pyruvic acid can either be broken down in the absence of oxygen into alcohol and carbon dioxide, or this pyruvic acid may be broken down to may be converted to lactic acid. So pyruvic acid is either converted to alcohol and carbon dioxide, or it is converted to lactic acid. Okay, this process is called as fermentation. So the entire process can take place in the absence of oxygen. ഈ entire process ന് oxygen ന്റെ absence-ലും take place ചെയ്യാനായിട്ട് പറ്റും. ഇനി ഏത് സെല്ലുകളിലാണ് ഈ ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും ഉണ്ടാവുക? ഈസ്റ്റ്. നിങ്ങൾ യു ആർ ഫെമിലിയർ വിത്ത് ദി ഫംഗസ് വിച്ച് ഇസ് കോൾഡ് എസ് ഈസ്റ്റ് ഓർ സക്കാറോമൈസസ് സെറിവേസി, വിച്ച് ഇസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് ആൻ ഓർഗാനിസം ദറ്റ് പ്രൊഡ്യൂസസ് ആൽക്കഹോൾ ബൈ ഫെർമെന്റേഷൻ. ഓക്കെ, ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഓഫ് ഈസ്റ്റ് ഈസ് ഈസ്റ്റ് മേക്സ് ഇറ്റ് ഏജന്റ് ഫോർ ഫെർമെന്റേഷൻ ഇൻ ദ മേക്കിംഗ് ഓഫ് ബ്രെഡ്, വൈൻ, എക്സെട്ര. അപ്പോൾ ഈ ആൽക്കഹോൾ ഉണ്ടാക്കാനായിട്ട് ഈസ്റ്റിൽ നടക്കുന്ന ഫെർമെന്റേഷന്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും ആണ്. യു ക്യാൻ സീ ദി ഇവല്യൂഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് വെൻ വി ട്രൈ ടു ഫെർമെന്റ് ഈസ്റ്റ്, അല്ലേ? നമ്മൾ ഈസ്റ്റ് വെച്ചിട്ട് ഫെർമെന്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ദർ ഇസ് എഫവസൻസ് ഓർ എവല്യൂഷൻ ഓഫ് ഗ്യാസ്, ദാറ്റ് ഇസ് കാർബൺ ഡയോക്സൈഡ് വിച്ച് ഇസ് ഗെറ്റിംഗ് ഇവോൾവ്ഡ്. മനസ്സിലായില്ലേ? ആൻഡ് അത് നടക്കുന്നത് അപ്പോൾ അത് ഈസ്റ്റിലാണ് നടക്കുക. നേരെ മറിച്ച് യു ടേക്ക് ദ കേസ് ഓഫ് ബാക്ടീരിയ, ദർ ആർ മെനി ബാക്ടീരിയ ഇൻ വിച്ച് ദി പൈറുവിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ടു ലാക്ടിക് ആസിഡ്. ഓക്കെ, ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ വെൻ വി കൺവേർട്ട് മിൽക്ക് ഇൻ ടു കേർഡ്, ദി ബാക്ടീരിയ ദേ ആർ കൺവേർട്ടിംഗ്, ദേ ആർ ഡൂയിങ് ഫെർമെന്റേഷൻ ആൻഡ് ദേ ആർ മേക്കിംഗ് ലാക്ടിക് ആസിഡ്. മനസ്സിലായില്ലേ? സോ ദാറ്റ് ഇസ് ഹൗ ദർ ഇസ് പ്രസൻസ് ഓഫ് ലാക്ടിക് ആസിഡ് ഇൻ കേർഡ്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്കെലിറ്റൽ മസിൽസ്, നമ്മുടെ മസിൽസ് ഓക്സിജന്റെ ആബ്സൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ചിലപ്പോൾ നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നു, വി ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ഓക്സിജൻ, ആ സമയത്ത് നമ്മുടെ മസിൽസിനകത്തും അനേറോബിക് ഓക്സിഡേഷൻ വഴി ലാക്ടിക് ആസിഡ് ഉണ്ടാകും. അപ്പോൾ ഈ പ്രോസസ്സുകളൊക്കെ അവസാനിക്കുന്നത് എനർജി റിലീസിലാണ്. അതായത് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ ഗ്ലൈക്കോലിസിസ് വഴി പൈറുവിക് ആസിഡാക്കി മാറ്റി, ഈ പൈറുവിക് ആസിഡിനെ ഒന്നുകിൽ ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ആക്കി മാറ്റുന്ന ഈ എൻറ്റയർ പ്രോസസ്സ് വഴി എനർജി ഡിറൈവ് ചെയ്യും. ഓക്കെ, സോ ഗുണം എന്താണ്? ദിസ് ക്യാൻ ടേക്ക് പ്ലേസ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ ആബ്സെൻസിലും ഈ എനർജി റിലീസിംഗ് പ്രോസസ് ഈ ഈസ്റ്റ് ബാക്ടീരിയ പോലെയുള്ള സെല്ലുകളിൽ നടക്കും. സോ ഈവൻ ഇൻ അവർ സ്കെലറ്റൽ മസിൽസ് ഇറ്റ് ഒക്കേഴ്സ്. സോ ഓക്സിജന്റെ ആബ്സെൻസിൽ പോലും എനർജി ഡിറൈവ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണിത്. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് ദി എൻറ്റയർ എനർജി കനോട്ട് ബി ടാപ്ഡ്. ആ മൊത്തം എനർജി നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റില്ല. അനറോബിക് ഓക്സിഡേഷന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദി നെറ്റ് റിലീസ് ഇസ് ഓൺലി 2 മോൾസ് ഓഫ് എടിപി. ഇഫ് വി ഓക്സിഡൈസ് ഗ്ലൂക്കോസ് ഇൻ ത്രൂ അനറോബിക് റെസ്പിറേഷൻ, വി വിൽ ബി ഗെറ്റിംഗ് ഓൺലി 2 എനർജി ഇക്വലന്റ് 2 മോൾസ് ഓഫ് എടിപി. അതാണ് പ്രോബ്ലം. മനസ്സിലായോ മക്കളെ? നേരെ മറിച്ച് നമ്മൾ എയറോബിക് റെസ്പിറേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എയറോബിക് റെസ്പിറേഷൻ ആൻഡ് ദ സ്റ്റാർട്ടിംഗ് മോളിക്യൂൾ ഇസ് ഗ്ലൂക്കോസ്, ഗ്ലൈക്കോലിസിസ് വിൽ ടേക്ക് പ്ലേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ ആബ്സെൻസിലും ഗ്ലൈക്കോലിസിസ് നടക്കും. ഈ ഉണ്ടാകുന്ന പൈറുവേറ്റ് ഓക്സിജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ദിസ് പൈറുവേറ്റ് ക്യാൻ എൻ്റർ ഇൻ ടു എ സൈക്കിൾ ഓഫ് റിയാക്ഷൻസ് ഇൻസൈഡ് ദ മൈറ്റോകോൺഡ്രിയ. ആൻഡ് ദിസ് സൈക്കിൾ ഓഫ് റിയാക്ഷൻസ് ഇസ് കോൾഡ് എ ക്രെബ്സ് സൈക്കിൾ. ആൻഡ് ആഫ്റ്റർ ക്രെബ്സ് സൈക്കിൾ there will be a series of reactions which is called as the electron transport chain, in which the protons are transferred from one molecule to another, and finally the proton will reach the final acceptor which is called as oxygen, and this oxygen will accept this final proton and the process ends, thereby releasing large amounts of energy. Manasilayo, equivalent to around 38 moles of ATP. അപ്പോ വെൻ ഗ്ലൂക്കോസ് ഇസ് അനേറോബിക്കലി ഓക്സിഡൈസ് വി ആർ ഓൺലി ഗെറ്റിംഗ് എനർജി ഇക്വലന്റ് ടു 2 മോൾസ് ഓഫ് എടിപി. വെറസ് ഇഫ് ഇറ്റ് ഇസ് എയറോബിക്കലി ഓക്സിഡൈസ് ദ ഫുൾ എനർജി ഓഫ് ഗ്ലൂക്കോസ് ക്യാൻ ബി ടാപ്ഡ് ആൻഡ് വി ക്യാൻ ഗെറ്റ് ഈവൻ 38 മോൾസ് ഓഫ് എടിപി. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഹിയർ ദർ ഇസ് സ്ട്രിക്ട് റിക്വയർമെന്റ് ഓഫ് ഓക്സിജൻ, whereas here oxygen is not needed. So that is the difference between anaerobic and aerobic oxidation of foodstuffs in our cells. But the end is, or the final aim is, to derive energy for sustaining our life processes. Nammude cellilulla life processes nadakkan vendittulla energy kittan vendittana ee process nadathunnathu. Okay, aerobic respiration releases more energy than anaerobic respiration. Adukondaanu നമ്മുടെ എർത്തില് എയറോബിക് ഓർഗാനിസംസ് ഡോമിനേറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ബിക്കോസ് ദേ ക്യാൻ ടാപ്പ് മോർ എനർജി ഫ്രം ഗ്ലൂക്കോസ്. ബട്ട് അഡ്വാൻറ്റേജ് ഓഫ് അനേറോബിക് റെസ്പിറേഷൻ, അപ്പൊ അനേറോബിക്, അപ്പൊ വെൻ വി കമ്പയർ ദി എയറോബിക് ആൻഡ് അനേറോബിക് ഓർഗാനിസംസ്, ദി എയറോബിക് ഓർഗാനിസംസ് ആർ ഹാവിംഗ് എൻ എനർജി ബെനിഫിറ്റ്. എന്നാൽ അനേറോബിക് റെസ്പിറേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല്, ആ ഓർഗാനിസംസിന് അനേറോബിക് കണ്ടീഷൻസിൽ ജീവിക്കാൻ പറ്റും അല്ലെ. ഒട്ടും ഓക്സിജൻ ഇല്ലെങ്കിൽ പോലും അവർക്ക് ആ കണ്ടീഷൻസിലൊക്കെ ജീവിക്കാൻ പറ്റും. ഡീപ്പ് വാട്ടർ, സോയിൽ, അതുപോലെ നമ്മളെ പോലുള്ള ജീവികളുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനകത്ത് വരെ അവർക്ക് ജീവിക്കാൻ പറ്റും, ബിക്കോസ് ദേ ആർ അനേറോബിക്. കേട്ടോ, പിന്നെ അനേറോബിക് റെസ്പിറേഷന് വേറൊരു ഗുണവും കൂടെ ഉണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന എനർജി കുറവാണെങ്കിലും ദർ ഇസ് വൺ മോർ അഡ്വാൻറ്റേജ്. അതെന്താന്ന് വെച്ചാല്, അനേറോബിക് റെസ്പിറേഷൻ വഴി പെട്ടെന്ന് ATP കിട്ടും, ബിക്കോസ് ഇറ്റ് ഡസന്റ് ഗോ ടു ദി കോംപ്ലിക്കേഷൻസ് ലൈക് ക്രെബ്സ് സൈക്കിൾ ഓർ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഡ്യൂറിംഗ് അനേറോബിക് റെസ്പിറേഷൻ ദി എനർജി ഇസ് റിലീസ്ഡ് ഇൻസ്റ്റന്റ്ലി. മനസ്സിലായോ? സോ ഇറ്റ് പ്രൊഡ്യൂസസ് ATP വെരി ക്വിക്ലി. അതുകൊണ്ടാണ് ഓക്സിജന്റെ ആബ്സെൻസിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെനുവസ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മസില് അനേറോബിക് റെസ്പിറേഷന് പോകുന്നത്. കാരണം നമ്മുടെ മസിലില് ലാക്ടിക് ആസിഡ് ആണ് അവിടെ എൻ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുക. വെൻ ദർ ഇസ് നോ ഓക്സിജൻ ആൻഡ് ഇഫ് ദ മസിൽസ് സ്റ്റാർട്ട് വർക്കിംഗ്, ദേ വിൽ ഗോ ഫോർ അനേറോബിക് റെസ്പിറേഷൻ ആൻഡ് ലാക്ടിക് ആസിഡ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഈ ലാക്ടിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ മസിൽസിന് ഒട്ടും നല്ലതല്ല. വി വിൽ സഫർ ഫ്രം ഫറ്റീഗ്. എന്നിട്ട് പോലും ഈ മസിലുകൾ അതിന് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ദേ ആർ ഗെറ്റിംഗ് ഇൻസ്റ്റന്റ് എനർജി. കാരണം അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ കാത്തിരുന്ന് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? സോ ദേ ഗോ ഫോർ അനേറോബിക് റെസ്പിറേഷൻ. ഈവൻ ഇഫ് ദി എനർജി പ്രൊഡ്യൂസ്ഡ് ഇസ് ലോ, എനർജി പ്രൊഡക്ഷൻ ഇസ് വെരി ക്വിക്ക്. മനസ്സിലായോ? നേരെ മറിച്ച് എയറോബിക് റെസ്പിറേഷനിലെ എനർജി റിലീസ് പതുക്കെയാണ്. കാരണം ഇറ്റ് ഹസ് ടു ഗോ ടു ക്രെബ്സ് സൈക്കിൾ ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ടു റിലീസ് ദ കംപ്ലീറ്റ് എനർജി. സോ ദസ് വി ക്യാൻ ഹാവ് എ കമ്പാരിസൺ ബിറ്റ്വീൻ എയറോബിക് ആൻഡ് അനേറോബിക് റെസ്പിറേഷൻ. സോ പക്ഷേ ഞാനിവിടെ പറഞ്ഞു നിങ്ങളോട്, അതായത് എയറോബിക് റെസ്പിറേഷനിലാണ് ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഉള്ളത് എന്ന് പറഞ്ഞു അല്ലേ. ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിന്റെ ഏറ്റവും അറ്റത്ത് ഈ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആളെന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓർ ഇറ്റ് ഇസ് ദ ആക്സെപ്റ്റർ. ഈ ഓക്സിജൻ കൺവേർട്ട് ചെയ്ത് വാട്ടർ ആയി മാറും. സോ ഹിയർ യു ക്യാൻ സീ ദിസ് ഇസ് ദി ഓക്സിജൻ വിച്ച് ഇസ് ദി ആക്സെപ്റ്റർ, ഫൈനൽ ആക്സെപ്റ്റർ. which receives these protons and thereby it is converted to water. So it is an end product of aerobic respiration. Don't think that this kind of proton transport, it takes place only in aerobic organisms. It can also take place in anaerobic organisms. Anaerobic organisms live ഇത്തരത്തിലുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഉണ്ട്. പക്ഷെ വ്യത്യാസം ഇതാണ്, അവിടുത്തെ ഫൈനൽ ആക്സെപ്റ്റർ ഒരിക്കലും ഓക്സിജൻ ആയിരിക്കില്ല, മറ്റ് കോമ്പൗണ്ടുകളായിരിക്കും. സൾഫേറ്റ് പോലെയുള്ള കോമ്പൗണ്ടുകളായിരിക്കും അവിടുത്തെ ഹൈഡ്രജൻ ആക്സെപ്റ്റേഴ്സ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ ഈവൻ ഇഫ് അൻ ഓർഗാനിസം ഇസ് അനേറോബിക്, don't think that always the end product will be lactic acid or alcohol. It can also direct the end product of glycolysis to an electron transport chain where the final acceptor will not be oxygen but it will be some other compound such as sulfate. Aa oru vyathyasam mathrame ullu. Okay, then we have to go to the next step, which is called as gas exchange. So what is exchange? Exchange takes place at various levels. It starts with an organism and its environment. We are taking oxygen from the air and we are releasing carbon dioxide to the air. So that is the first phase of exchange. Now there is a second phase of exchange. That means you have to imagine our lung. The lung is actually an organ made up of a number of air-filled small sacs which are called as alveoli. So you already know that the lungs are made up of small air filled sacs known as alveoli, and in these alveoli appo namaku kaanan pattum oro alveolus. You just imagine the alveolus to be a balloon like structure. Appo aa balloon de porthu kude blood capillaries run cheyunnundu. So the wall of an alveolus is richly supplied with blood capillaries. Okay, so you have to imagine a sac which contains air, and around the sac a number of blood capillaries, minute capillaries, are running, and these capillaries contain blood. Okay, so there is air inside the alveolus and there is blood in the capillary. So an exchange takes place between this air and the blood, because the blood is coming to the lung for getting oxygenated. ഈ ലങ്ങിലേക്ക് ഈ ബ്ലഡ് വന്നത് തന്നെ ഓക്സിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെ വിട്ടത് ഹാർട്ടാണ്. അപ്പോൾ ബ്ലഡിന് ഈ വെസലിനുള്ളിലൂടെ ഒഴുകുന്ന, ഈ ക്യാപിലറിയിലുള്ളിലൂടെ ഒഴുകുന്ന ഈ ബ്ലഡ് വരുമ്പോൾ എത്ര ഓക്സിജൻ ഉണ്ടായിരുന്നോ അതിനെക്കാട്ടിലും എന്തായാലും കൂടുതലായിരിക്കും പുറത്തിറങ്ങുമ്പോൾ. വരുമ്പോൾ എത്ര കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരുന്നോ എന്തായാലും അതിനെക്കാട്ടിലും കുറവായിരിക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് ക്യാപിലറിയിലൂടെയാണ് വരുന്നത്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ദ എക്സ്ചേഞ്ച്. അതായത് ബ്ലഡിലുള്ള കാർബൺ ഡയോക്സൈഡ് പതുക്കെ പതുക്കെ ആൽവിയോലസിനുള്ളിലെ എയറിലേക്ക് കടക്കും. ആൽവിയോലസിനുള്ളിലുള്ള കാർബൺ ഉള്ള ഓക്സിജൻ നേരെ ബ്ലഡിലേക്ക് വരും. സോ ഓക്സിജൻ ഫ്രം ദി ആൽവിയോലസ് ഗെറ്റ്സ് ഇൻ ടു ദ ബ്ലഡ് ആൻഡ് ദ carbon dioxide from the blood gets into the alveolus. So that is the second phase of exchange, that is between the air inside the alveolus and the blood inside the capillary. Okay, angane the blood is leaving the alveolus. Aa blood alveolus ne leave cheyana. So namukku rendayittu vilikkam, adayathu keri varuna blood ne namukku venous blood ennu vilikkam. ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ബ്ലഡിനെ നമുക്ക് ആർട്ടീരിയൽ ബ്ലഡ് എന്ന് വിളിക്കാം. സോ ദ ബ്ലഡ് ദാറ്റ് ഇസ് കമ്മിങ് ഇൻ ടു ദ ആൽവിയോലസ് ഇറ്റ് ഇസ് ആക്ച്വലി ലെസ് ഓക്സിജനേറ്റഡ്. സോ യു ക്യാൻ കോൾ ഇറ്റ് ആസ് വീനസ് ബ്ലഡ്. ബട്ട് വൺസ് ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദി ലങ് ഇറ്റ് വിൽ ബി കണ്ടെയ്നിങ് ഓക്സിജൻ. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓർ ആർട്ടീരിയൽ ബ്ലഡ് എന്ന് വിളിക്കാം. സോ വീനസ് ബ്ലഡ് ആൻഡ് ആർട്ടീരിയൽ ബ്ലഡ്, ബിക്കോസ് ദീസ് ടു ടേംസ് വി വിൽ കം അക്രോസ് ഓഫൺ. അപ്പോൾ അവിടെ രണ്ടാമത്തെ എക്സ്ചേഞ്ച് നടക്കുന്നു. സോ ഫസ്റ്റ് എക്സ്ചേഞ്ച് ഇസ് ബിറ്റ്വീൻ ദ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് എൻവയോൺമെന്റ്, ആൻഡ് ദ സെക്കൻഡ് എക്സ്ചേഞ്ച് ഇസ് ബിറ്റ്വീൻ ദ എയർ ഇൻസൈഡ് ദ ലങ് ആൻഡ് ദ ബ്ലഡ് ഇൻസൈഡ് ദ ക്യാപിലറി. ഓക്കെ, ദെൻ ദ തേർഡ് ലെവൽ. ഈ ബ്ലഡ് ഇവിടുന്ന് ഇറങ്ങിപ്പോയി, ലങ്ങിൽ നിന്ന് പോയി, ആൻഡ് ദെൻ ഇറ്റ് ഇസ് ഗോയിങ് ടു ദ ടിഷ്യൂ. അത് ഹാർട്ടിൽ കയറി ഹാർട്ട് അതിന്റെ ടിഷ്യൂസിലേക്ക് എത്തിക്കും. ടിഷ്യൂവിൽ എത്തുമ്പോൾ ടിഷ്യൂസ് ആർ വെയിറ്റിംഗ് ഫോർ ഓക്സിജൻ, ബിക്കോസ് അവരുടെ ഉള്ളിൽ നടന്ന് മെറ്റബോളിസം വഴി അവർ ഓക്സിജൻ ഉപയോഗിച്ചു. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന വേസ്റ്റ് ഉണ്ടായി, അത് അവർ ബ്ലഡിന്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. കാർബൺ ഡയോക്സൈഡിന് അവരുടെ കയ്യിലുള്ള ഓക്സിജൻ തീരുകയും ചെയ്തു. സോ ദേ ആർ വെയിറ്റിംഗ്. അപ്പൊ ഈ ബ്ലഡാണ് ഇനി ടിഷ്യൂവിലേക്ക് വരിക. ടിഷ്യൂവിലേക്ക് വരുമ്പോൾ ബ്ലഡിൽ നിന്നും ഓക്സിജൻ ടിഷ്യൂവിലേക്ക് ഇറങ്ങും, ടിഷ്യൂവിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് ബ്ലഡിലേക്ക് വരും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ തേർഡ് ഫേസ് ഓഫ് എക്സ്ചേഞ്ച് വേർ ഓക്സിജൻ ഡിഫ്യൂസസ് ഫ്രം ദ ബ്ലഡ് ടു ദ ടിഷ്യൂ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഡിഫ്യൂസസ് ഫ്രം ദ ടിഷ്യൂ ടു ദ ബ്ലഡ്. ഓക്കെ, അപ്പൊ ബ്ലഡ് വീണ്ടും ഡിഓക്സിനേറ്റഡ് ആയി, അല്ലെങ്കിൽ ലെസ് ഓക്സിനേറ്റഡ് ആയി. ഈ ബ്ലഡ് വീണ്ടും പോവും ലങ്ങിലേക്ക്. സോ ദ പ്രോസസ് വിൽ കണ്ടിന്യൂ. So there are three phases of exchange. One is between the organism and the environment, where the organism breathes in air containing oxygen and lets out carbon dioxide containing air. Second phase, where the blood inside the capillary, the pulmonary capillaries, will take up oxygen from the air inside the alveolus and give out carbon dioxide. In the third phase, the oxygen from the arterial blood will get into the tissue and the carbon dioxide will get into this blood in the tissue capillary. Okay, so these are the three phases of exchange. And this movement of oxygen and carbon dioxide is a physical process which takes place by simple diffusion. ഇത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത്. സോ വി ഹാവ് ടു ഫോക്കസ് മോർ ഓൺ ദി സെക്കൻഡ് ഫേസ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച്. അതായത് ദ ഗ്യാസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദി എയർ ഇൻസൈഡ് ദ ആൽവിയോലസ് ആൻഡ് ദ ബ്ലഡ് ഇൻസൈഡ് ദ കാപ്പിലറി. ഓക്കെ, സോ ദാറ്റ് ടേക്സ് പ്ലേസ് ത്രൂ സിമ്പിൾ ഡിഫ്യൂഷൻ. ആൻഡ് ബിഫോർ ദാറ്റ് ദി എയർ ഹാസ് ടു കം ഇൻ ടു ദ ലങ്. ആ പ്രോസസ്സിന്റെ പേരാണ് വെന്റിലേഷൻ. അതായത് കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് എയർ ഓർ വാട്ടർ ഓവർ ദ റെസ്പിറേറ്ററി സർഫസ്, ദാറ്റ് ഇസ് കോൾഡ് ആസ് വെന്റിലേഷൻ. നമ്മുടെ കേസിൽ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് എയർ. വി ആർ കോൺസ്റ്റന്റ്ലി ടേക്കിംഗ് ഇൻ എയർ, വി ആർ കോൺസ്റ്റന്റ്ലി ബ്രീതിങ് ഔട്ട് എയർ. ഫിഷസിന്റെ ഒക്കെ കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വാട്ടർ ഇസ് ഓൾവേസ് റണ്ണിങ് ത്രൂ ദ ഗിൽ, അല്ലേ? വാട്ടർ ഇസ് ഓൾവേസ് ബേതിങ് ദ ഗിൽസ്. സോ ദ ഗിൽസ് ആർ ഓൾവേസ് ബേദ് ഇൻ വാട്ടർ. ദാറ്റ് മീൻസ് വാട്ടർ എപ്പോഴും ഗില്ലിലൂടെ കടന്നു പോകുന്നുണ്ട്. ഗില്ലിന്റെ കളർ എന്താ? ഇറ്റ് ഇസ് റെഡ് ബിക്കോസ് ഇറ്റ് ഇസ് റിച്ച്ലി സപ്ലൈഡ് വിത്ത് ബ്ലഡ് കാപ്പിലറീസ്. അപ്പൊ ഈ വെള്ളത്തിലുള്ള ഓക്സിജൻ ഗില്ലിലുള്ള ബ്ലഡ് കാപ്പിലറീസിലേക്ക് കടക്കുകയും ഗില്ലിലുള്ള ബ്ലഡ് കാപ്പിലറീസിലെ കാർബൺ ഡയോക്സൈഡ് ഈ വെള്ളത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഓക്കെ, സോ ഈവൻ ഇഫ് ഇറ്റ് ഇസ് ദ മൂവ്മെന്റ് ഓഫ് എയർ ഓർ വാട്ടർ, ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് എസ് വെന്റിലേഷൻ. ഇനി ഒരു കാര്യം വളരെ നിർബന്ധമാണ് ഫോർ എഫിഷ്യന്റ് റെസ്പിറേഷൻ ടു ടേക്ക് പ്ലേസ്. എന്താണോ നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ, ദാറ്റ് ഷുഡ് ബി ഹൈലി വാസ്കുലറൈസ്ഡ്. അതായത് ഇറ്റ് ഷുഡ് ബി റിച്ച്ലി സപ്ലൈഡ് വിത്ത് ബ്ലഡ് കാപ്പിലറി, ബിക്കോസ് ബ്ലഡ് ഇസ് ടേക്കിംഗ് അപ്പ് ഓക്സിജൻ. സോ ദർ ഷുഡ് ബി ഇനഫ് ബ്ലഡ് കാപ്പിലറി നെറ്റ്വർക്ക് ടു ടേക്ക് അപ്പ് ദിസ് ഓക്സിജൻ. സോ വാട്ട് എവർ ബി അവർ റെസ്പിറേറ്ററി ഓർഗൻ, ഇറ്റ് ഷുഡ് ബി ഹൈലി വാസ്കുലറൈസ്ഡ് ഓർ റിച്ച്ലി സപ്ലൈഡ് വിത്ത് ബ്ലഡ് വെസൽസ്. യു ടേക്ക് ദ കേസ് ഓഫ് ലങ്സ്, what color it is? It is pinkish or slightly reddish. It is because it is richly supplied with blood capillary. You take the case of fish gill, it is red because it is supplied with blood capillary. Okay, so the respiratory surfaces should be highly vascularized. You take the case of earthworm skin, it is almost reddish in color. It is because skin is its respiratory organ and it is richly supplied with blood capillaries. Mansilaile, and the respiratory surfaces are not only required to be vascularized, they also should be moist. Respiratory surfaces moistum kodi aayirikkanam, ennirnale oxygen and carbon dioxide nokke diffuse cheyan pattullo. Pinne vera oru kaaryam ningal aalochikkendathu, ee nammude respiratory surface etrayum surface area koodunno athrayum gas exchange nadakkum. എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുകയുള്ളൂ, നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പോവുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ സർഫസ് ഏരിയ ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച് ഷുഡ് ബി ഹൈ. അതിനെന്താണ് നമുക്കുള്ള അഡാപ്റ്റേഷൻ നമുക്ക് നോക്കാം. അതായത് യു ഇമാജിൻ അവർ ലങ് ടു ബി ലൈക്ക് എ ബഞ്ച് ഓഫ് ഗ്രേപ്സ്. അതായത് നമ്മുടെ ലങ് എന്ന് പറയുന്നത് കുറേ ഗ്രേപ്പ് ബഞ്ചസ് പോലെയാണ്. ഓരോ ഗ്രേപ്പും നമുക്കൊരു ആൽവിയോലസ് ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലേ? സോ അവർ ലങ് ഇസ് എൻ ഓർഗൻ വിച്ച് ഇസ് മേഡ് അപ്പ് ഓഫ് എ നമ്പർ ഓഫ് ടൈനി ബലൂൺ ലൈക്ക് ആൽവിയോലൈ. ഓൺ ഓൾ ദീസ് ആൽവിയോലൈ, ഓൺ ദ സർഫസ് ഓഫ് ഓൾ ദീസ് ആൽവിയോലൈ ദർ ആർ ബ്ലഡ് കാപ്പിലറീസ്. മനസ്സിലായില്ലേ? സോ അതിനു പകരം ഇങ്ങനെ ചെറിയ ചെറിയ പോക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ലങ് വെറും ഒരു സിംഗിൾ ചേംബർ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഒരു സഞ്ചി പോലെയുള്ള ഒരു സിംഗിൾ ചേംബർ ആയിരുന്നു എന്ന് വിചാരിക്കാം. സോ വാട്ട് വുഡ് ബി ദ ഡിഫറൻസ്? എവിടെയായിരിക്കും കൂടുതൽ എയർ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുക, കൂടുതൽ എയർ എവിടെയാണ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാണ് നമ്മുടെ കയ്യിലുള്ള രണ്ട് സഞ്ചികൾ കൺസിഡർ ചെയ്യാണ്. ഒരു സഞ്ചി ഫുൾ എംപ്റ്റി ആണ്, മറ്റേ സഞ്ചിയിലാണെങ്കിൽ കുഞ്ഞു 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 ബലൂണുകൾ പോലെ ഉള്ള സാധനങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഏത് സഞ്ചിയിലാണ് കൂടുതൽ എയറുകളുള്ള? രണ്ടിൻ്റെയും വോളിയം ഒരേപോലെയാണെന്നും വിചാരിക്കാം കേട്ടോ, ബോത്ത് അർ ദ സെയിം വോളിയം. ഏതിലാണ് കൂടുതൽ എയർ കൊള്ളുക? എയർ കൂടുതൽ കൊള്ളുക എം ടി ആയിട്ടുള്ള സഞ്ചിയിലാണ്. കാരണം മറ്റേ സഞ്ചി നിറയെ ആൽവിയോലൈകളാണ്. ആ ആൽവിയോലൈകളുടെ ഭിത്തികൾ ഓക്യുപ്പൈ ചെയ്യുന്ന സ്ഥലത്ത് ഒന്നും എയർ ഓക്യുപ്പൈ ചെയ്യില്ല. മനസ്സിലായോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ എയർ കണ്ടെയ്ൻ ചെയ്യുക എം ടി ആയിട്ടുള്ള സഞ്ചിയിലാണ്. അപ്പൊ നമ്മുടെ ലങ് ആണെങ്കിലോ, നമ്മുടെ ലങ് ആണെങ്കിൽ കുറേ ബലൂണുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സഞ്ചി പോലെയാണ്. സോ വൈ ഇറ്റ് ഇസ് സോ? കൂടുതൽ എയർ കണ്ടെയ്ൻ ചെയ്യുന്നത് ലങ് ഒരു സിംഗിൾ ചേംബർ ആകുമ്പോഴാണ്. എന്നിട്ടും എന്തുകൊണ്ടത് ഇത്രയും ആൽവിയോലൈ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? ദ റീസൺ ഇസ് നമുക്ക് കുറെ എയർ കൊണ്ടതുകൊണ്ട് കാര്യമില്ല. ആ വരുന്ന എയറിലുള്ള കംപ്ലീറ്റ് ഓക്സിജനും ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടാനുള്ള സർഫസ് ഏരിയ വേണം. കാരണം ലങ് ഒരു സിംഗിൾ ആയിട്ടുള്ള അറയാണെങ്കിൽ അതിന്റെ ഭിത്തിയിൽ മാത്രമേ ബ്ലഡ് ക്യാപ്പിലറി ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനോട് അടുത്തുള്ള എയറും ആ ബ്ലഡും തമ്മിൽ മാത്രമേ എക്സ്ചേഞ്ച് നടക്കുള്ളൂ. നേരെ മറിച്ച് ലങ്ങിൽ നിറയെ ആൽവിയോലൈകളും ഓരോ ആൽവിയോലൈയുടെ പുറത്തും നിറയെ ക്യാപ്പിലറീസും ആയതുകൊണ്ട് എവറി പോസിബിൾ ഏരിയ ഈസ് അവൈലബിൾ ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച്. കടന്നു വരുന്ന എയർ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ഇൻ ദി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അതാണ് ഗുണം. ഓക്കെ, സോ ഫോർ ദാറ്റ് ദ സർഫസ് ഏരിയ ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച് വിൽ ഫാർ എക്സീഡ് ദ ബോഡി സർഫസ് ഏരിയ. നമ്മുടെ സ്കിന്നിന്റെ ടോട്ടൽ സർഫസ് ഏരിയ നോക്കി അതിന്റെ 40 ടൈംസ് എങ്കിലും ഇരട്ടിയായിരിക്കും നമ്മുടെ ലങ്ങിന്റെ സർഫസ് ഏരിയ. അതായത് എല്ലാ ആൽവിയോലൈനെ നമ്മൾ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ദ ടോട്ടൽ സർഫസ് ഏരിയ വുഡ് ബി 40 ടൈംസ് ഹയർ ദാൻ ദി സർഫസ് ഏരിയ ഫോർ സ്കിൻ. ഒരു എന്താ ടെന്നീസ് കോർട്ടിന്റെ ഒക്കെ വലിപ്പം ഉണ്ടായിരിക്കും നമ്മുടെ കംപ്ലീറ്റ് ആൽവിയോലൈ നിരത്തി വെച്ചാൽ. സോ ദാറ്റ് മച്ച് ഓഫ് ഏരിയ ഈസ് അവൈലബിൾ ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ ഫിഷ്, നിങ്ങൾ ഫിഷിന്റെ ഗില്ല് എടുത്തു നോക്കൂ. ഇറ്റ് ഇസ് ഓൾസോ വെൻ യു ജസ്റ്റ് സ്പ്രെഡ് ഇറ്റ് ഔട്ട് യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഇസ് ഓൾസോ ഹാവിംഗ് ഹയർ സർഫസ് ഏരിയ. മനസ്സിലായോ? സോ എവറി റെസ്പിറേറ്ററി സർഫസ് വിൽ ബി അഡാപ്റ്റഡ് വിത്ത് ഹയർ സർഫസ് ഏരിയ ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച്. പിന്നെ വേറൊന്ന്, ഓരോ റെസ്പിറേറ്ററി സർഫസിലും ഇറ്റ് ഇസ് ടു ബി മെയ്ഡ് ഷുവർ ദാറ്റ് ദ ബ്ലഡ് ഫ്ലോസ് ക്ലോസ് ടു ദി റെസ്പിറേറ്ററി സർഫസ്. നമുക്കറിയാം നമ്മുടെ ആൽവിയോലസിന്റെ ഭിത്തിയിലൂടെയാണ് ബ്ലഡ് ക്യാപ്പിലറി പോകുന്നത്. അതുകൊണ്ട് ബ്ലഡ് അത്രയും ക്ലോസ് ആയിട്ടാണ് ഒഴുകുന്നത്. മനസ്സിലായില്ലേ? ആൻഡ് അനദർ തിങ് ഐ ഓൾറെഡി ടോൾഡ് യു, ദ റെസ്പിറേറ്ററി സർഫസ് ഷുഡ് ബി തിൻ ആൻഡ് മോയിസ്റ്റ്. തിൻ ആയിരിക്കണം. വളരെ തിക്കാണെങ്കിൽ ഡിഫ്യൂഷൻ നടക്കാൻ ബുദ്ധിമുട്ടാ. തിൻ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ഓൾസോ ബി മോയിസ്റ്റ്. എന്നാലേ ഡിഫ്യൂഷൻ നടക്കുകയുള്ളൂ. സോ ദീസ് ആർ ദ കണ്ടീഷൻസ് വിച്ച് ആർ നെസസറി ഫോർ എഫിഷ്യൻറ്റ് ഗ്യാസ് എക്സ്ചേഞ്ച്. ഓക്കെ, നൗ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്യാസ് എക്സ്ചേഞ്ച്. ഹിയർ ഐ ഹാവ് ലിസ്റ്റഡ് ദ ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഇസ് ദ പ്രഷർ ഗ്രേഡിയൻറ്റ് ഓർ ദ ടെൻഷൻ ഗ്രേഡിയൻറ്റ്. സെക്കൻഡ് ഇസ് ദ സോലിബിലിറ്റി കോയഫിഷ്യൻറ്റ് ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് മീഡിയം. Third is the diffusion coefficient. Fourth is diffusion capacity of the gas. Molecular weight of the gas. Ventilation perfusion ratio. Temperature. Thickness and surface area of the respiratory membrane. So these are the various factors affecting gas exchange. So first we go to the pressure gradient or the tension gradient. What is gradient? A difference. You know that a gas will diffuse from a region of its high partial pressure to its low partial pressure. You know this thing about air. Air always flows from a region of high pressure to a region of low pressure. Likewise, a gas in air, a gas will diffuse from a region of its high partial pressure to low partial pressure, or from a region of its high tension to low tension. So there should be a difference in partial pressure or tension between the two areas, then only that gas will diffuse, even if it is oxygen or carbon dioxide. For effective diffusion to take place, there should be a partial pressure gradient or a tension gradient. So before going to that, we should first know what is partial pressure and what is tension. Partial pressure means it is the pressure of an individual gas in a gaseous mixture. So suppose you have a gas in which there is oxygen, carbon dioxide and nitrogen. And suppose there is 50% of the total volume is occupied by nitrogen. And suppose 30% is occupied by oxygen and 20% is occupied by carbon dioxide. So you have a mixture of gases, nitrogen, carbon dioxide and oxygen, in which 50% of the volume is occupied by nitrogen, 30% is occupied by oxygen and 20% is occupied by carbon dioxide. Okay, And suppose the whole gaseous mixture exerts a pressure of 200 millimeter of Hg. അതായത് ഈ ടോട്ടൽ ഈ മൂന്ന് ഗ്യാസുകളും ചേർന്ന് ഈ ഗേഷ്യസ് മിക്സ്ചർ എക്സേർട്ട് ചെയ്യുന്ന അവരിരിക്കുന്ന കണ്ടെയ്നറിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ 200 മില്ലിമീറ്റർ എച്ച് ജി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ 200 മില്ലിമീറ്റർ ഓഫ് എച്ച് ജി പ്രഷറിൽ 50%, അതായത് 100 മില്ലിമീറ്റർ എച്ച് ജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നൈട്രജൻ ആണ്. ഓക്കെ, 30%, അതായത് 60 മില്ലിമീറ്റർ എച്ച് ജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓക്സിജൻ ആണ്. 20%, അതായത് 40 മില്ലിമീറ്റർ എച്ച് ജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോ 100+60+40=200 മില്ലിമീറ്റർ എച്ച് ജി. സോ ആ ടോട്ടൽ 200 മില്ലിമീറ്റർ എച്ച് ജി ഈ ഗേഷ്യസ് മിക്സ്ചർ ചെലുത്തുന്ന പ്രഷറിൽ 100 is contributed by nitrogen, 60 is contributed by oxygen and 40 is contributed by carbon dioxide. ഓക്കെ, അപ്പോ അപ്പൊ ആ ഒരു ടോട്ടൽ പ്രഷറിൽ നൈട്രജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 100 ആണ്. ഏത് ഞാൻ ഈ പറഞ്ഞ ഈ മിക്സ്ചറിൽ. ഓക്കെ, ദിസ് ഇസ് ഓൺലി ആൻ എക്സാമ്പിൾ. അപ്പൊ ഈ മിക്സ്ചറിൽ നൈട്രജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് നൈട്രജൻ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ 200, നൈട്രജൻ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ 100 ആണ്. സോ ദാറ്റ് ഇസ് ഇറ്റ്സ് പാർഷ്യൽ പ്രഷർ. സോ ഇറ്റ് ഇസ് ദ പ്രഷർ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻ എ ഗേഷ്യസ് മിക്സ്ചർ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 60. ഓക്കെ, അപ്പോൾ ഒരു ഗേഷ്യസ് മിക്സ്ചറിൽ ഒരു ഗ്യാസ് ചെലുത്തുന്ന ഒരു ഗ്യാസിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള പ്രഷർ എത്ര? ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എസ് പാർഷ്യൽ പ്രഷർ. നമുക്ക് അറ്റ്മോസ്ഫിയറിക് എയറിന്റെ കേസ് എടുക്കാം. യു നോ ദാറ്റ് ദി അറ്റ്മോസ്ഫിയറിക് എയർ കണ്ടെയ്ൻസ് 78% ഓഫ് നൈട്രജൻ അല്ലേ, 21% ഓഫ് ഓക്സിജൻ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ്, 760 മില്ലിമീറ്റർ ഓഫ് എച്ച് ജി അല്ലെങ്കിൽ 76 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ, അറ്റ്മോസ്ഫിയറിക് എയറിന്റെ പ്രഷർ 76 സെന്റിമീറ്റർ ഓഫ് എച്ച് ജി അല്ലെങ്കിൽ 760 മില്ലിമീറ്റർ ഓഫ് എച്ച് ജി ആണ്. ആ 760 മില്ലിമീറ്റർ ഓഫ് എച്ച് ജിയിൽ 78% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നൈട്രജൻ ആണ്, 21% ഓക്സിജന്റെ കോൺട്രിബ്യൂഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ ഗേഷ്യസ് മിക്സ്ചറിലും ഓരോ ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ എത്ര എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് ചെലുത്തുന്ന പാർഷ്യൽ പ്രഷർ. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് പാർഷ്യൽ പ്രഷർ. സോ ഇറ്റ് ഇസ് എ പ്രഷർ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻ എ ഗേഷ്യസ് മിക്സ്ചർ. Now we take tension. Why do we study tension? Tension means it is the pressure exerted by a gas in a liquid. So why do we study it? Namak eppozhum we have to, why do we concentrate on tension? Because nammal edukkunna airil nammal shwasikkunna air aanu, adinathana oxygen carbon dioxide okke ullathu, adinte partial pressure ille nammal consider cheyyundu. Why do we go for tension? Karanam exchange is taking place between air and blood, and blood is a liquid. അപ്പൊ അതിൽ നിന്നാണ് ഓക്സിജൻ, അതിലേക്കാണ് ഓക്സിജൻ കയറി പോകേണ്ടത്, അല്ലെങ്കിൽ അതിൽ നിന്നാണ് ഓക്സിജൻ ടിഷ്യൂലേക്ക് ഇറങ്ങി പോകുന്നത്, അതിലേക്കാണ് കാർബൺ ഡൈ ഓക്സൈഡ് കയറി വരുന്നത് ടിഷ്യൂവിൽ നിന്നും, അല്ലെങ്കിൽ അതിൽ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലങ്ങിലേക്ക് പോകുന്നത്. മനസ്സിലായില്ലേ? സോ വി ഹാവ് ടു കൺസിഡർ ദ ടെൻഷൻ ഓൾസോ. സോ ടെൻഷൻ ഇസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ഗ്യാസ് ഇൻ എ ലിക്വിഡ്. മനസ്സിലായില്ലേ? അപ്പൊ ഓക്സിജന്റെ, ഇപ്പൊ ബ്ലഡിലുള്ള ഓക്സിജന്റെ പ്രഷർ പറയുമ്പോൾ വി എക്സ്പ്രസ് എസ് ടെൻഷൻ. നേരെ മറിച്ച് നമ്മൾ ബ്രീത് ചെയ്യുന്ന എയറിലുള്ള ഓക്സിജന്റെ പ്രഷർ പറയുമ്പോൾ വി എക്സ്പ്രസ് എസ് പാർഷ്യൽ പ്രഷർ. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ്. സോ വെൻ വി സേ ദ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ് വി മെൻഷൻ ആസ് ടെൻഷൻ, ബട്ട് ഇഫ് ഇറ്റ് ഇസ് ഇൻ എയർ വി എക്സ്പ്രസ് ഇറ്റ് എസ് പാർഷ്യൽ പ്രഷർ. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഇനി ചോദ്യം ഇതാണ്, രണ്ടും ഒരേ വാല്യൂ ആയിരിക്കുമോ? നമുക്ക് നോക്കാം. അതായത് even if the partial pressure of a gas in a mixture and its tension in a liquid are the same, its concentration in the two different media may be different. So here ivide we will take an example. Adayathu air, 1 liter airil oxygen de concentration 5.2 millimolar aanu. Nere marichu 1 liter vellathil ഓക്സിജന്റെ കോൺസെൻട്രേഷൻ വെറും 0.15 മില്ലിമോളാർ ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ദി കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ എയർ ഇസ് 5.2 മില്ലിമോളാർ ഇൻ 1 ലിറ്റർ, വെറസ് ഇറ്റ് ഇസ് 0.15 മില്ലിമോളാർ ഇൻ 1 ലിറ്റർ വാട്ടർ. പക്ഷേ രണ്ടിൻ്റെയും PO2 സെയിം ആണ്. അതായത് ഈ കോൺസെൻട്രേഷനിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ 100 ആയിരിക്കും എയറിൽ, വെറസ് വെള്ളത്തിൽ വരുമ്പോൾ കോൺസെൻട്രേഷൻ ഇത്രയേ ഉള്ളൂ, എന്നിരുന്നാൽ പോലും ദ പാർഷ്യൽ പ്രഷർ എക്സേർട്ടഡ് വിൽ ബി 100. സോ ഇറ്റ് ഇസ് ലൈക്ക് എ പ്രൊപ്പോർഷൻ, അത് എത്ര ഗ്യാസസ് ഉണ്ട് എന്നുള്ളത് അനുസരിച്ചിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ പറയാം. അതായത് ഒരു എയറിലും വാട്ടറിലും ഓക്സിജന്റെ കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിലും പാർഷ്യൽ പ്രഷർ വ്യത്യാസം ഉണ്ടാവും. ഇത്രയും കുറവ് കോൺസെൻട്രേഷൻ വെള്ളത്തിൽ ഉണ്ടായാലും പാർഷ്യൽ പ്രഷർ 100. പക്ഷേ അതേ പാർഷ്യൽ പ്രഷർ എയറിൽ കിട്ടണമെങ്കിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ 5.2 മില്ലി മോളാർ ആയിരിക്കണം. മനസ്സിലായില്ലേ? സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. അപ്പോൾ ഒരു ഗ്യാസ് എയറിൽ ഇരുന്ന് എക്സേർട്ട് ചെയ്യുന്ന ഒരേ കോൺസെൻട്രേഷനിൽ എയറിലിരുന്ന് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും വെള്ളത്തിലിരുന്ന് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും വ്യത്യാസമുണ്ട്. ഈവൻ ഇഫ് ദ ഗ്യാസ് ഇസ് പ്രസന്റ് ഇൻ ദ സെയിം കോൺസെൻട്രേഷൻ ഇൻ ബോത്ത് എയർ ആൻഡ് വാട്ടർ, ദ പാർഷ്യൽ പ്രഷേഴ്സ് ഇറ്റ് എക്സേർട്സ് വിൽ ബി ഡിഫറെന്റ്. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ 5.2 മില്ലി മോളാർ പെർ ലിറ്റർ എയറിലും 0.15 മില്ലി മോളാർ പെർ ലിറ്റർ വാട്ടറിലും പാർഷ്യൽ പ്രഷർ അത് എക്സേർട്ട് ചെയ്യുന്നത് സെയിം ആണ്. ടെൻഷൻ ആൻഡ് ദ പാർഷ്യൽ പ്രഷർ വാല്യൂസ് ആർ 100 മില്ലിമീറ്റർ എച്ച്. ഓക്കെ, സോ ഐ ജസ്റ്റ് വോണ്ടഡ് ടു ടെൽ യു ദാറ്റ് ദ വാല്യൂസ് ഡിഫർ വെൻ വി ടേക്ക് പാർഷ്യൽ പ്രഷർ ആൻഡ് ടെൻഷൻ. ദാറ്റ് ഇസ് വൈ വി എക്സ്പ്രസ് ദം സെപ്പറേറ്റ്ലി. കേട്ടോ? ദെൻ അനദർ കണ്ടീഷൻ, അതായത് നമ്മളിപ്പം എന്താ പറയുക, വി ടേക്ക് ടു ഗ്യാസസ്, അതായത് നമ്മൾ ഒരു ലിക്വിഡിൽ വാട്ടറിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് 100 മില്ലിമീറ്റർ എച്ച് ജി, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഓൾസോ 100 മില്ലിമീറ്റർ എച്ച് ജി, ബട്ട് ദെയർ കോൺസെൻട്രേഷൻസ് വിൽ ബി ഡിഫറെന്റ്. അതായത് വെള്ളത്തിൽ 0.15 മില്ലി മോളാർ പെർ ലിറ്റർ ഓക്സിജൻ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പാർഷ്യൽ പ്രഷർ 100 മില്ലിമീറ്റർ ഓഫ് എച്ച് ജി ആയിരിക്കും. നേരെ മറിച്ച് വെള്ളത്തിൽ 3 മില്ലി മോളാർ പെർ ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിലാണ് അതിൻ്റെ പാർഷ്യൽ പ്രഷർ 100 ആവുക. ഇതിൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് 20 times മോർ സോലുബിൾ ദാൻ ഓക്സിജൻ, സോ ഇറ്റ് ഓൾസോ ഡിഫ്യൂസസ് ഫാസ്റ്റർ ദാൻ ഓക്സിജൻ. ഓക്കെ, സോ ഇറ്റ് വിൽ ഡിഫ്യൂസ് ഫാസ്റ്റർ, സോ അറ്റ് എ കോൺസെൻട്രേഷൻ ഓഫ് 3 മില്ലി മോളാർ പെർ ലിറ്റർ ഇറ്റ് വിൽ ഷോ എ പാർഷ്യൽ പ്രഷർ ഓഫ് ഓർ ടെൻഷൻ ഓഫ് 100 മില്ലിമീറ്റർ എച്ച് ജി, വെറാസ് ഓക്സിജൻ വിൽ സ്റ്റാർട്ട് ഷോയിങ് പാർഷ്യൽ പ്രഷർ ഓഫ് 100 മില്ലിമീറ്റർ എച്ച് ജി ഓർ ടെൻഷൻ ഓഫ് 100 മില്ലിമീറ്റർ എച്ച് ജി ഈവൻ അറ്റ് എ കോൺസെൻട്രേഷൻ ഓഫ് 0.15 മില്ലി മോളാർ പെർ ലിറ്റർ. സോ ബൈ ഹിയർ ഐ വോണ്ട് ടു സേ ദാറ്റ് ഈവൻ ഇഫ് 2 ഗ്യാസസ് ആർ ഹാവിംഗ് ദ സെയിം ടെൻഷൻ ഇൻ എ ലിക്വിഡ്, ദർ കോൺസെൻട്രേഷൻസ് ക്യാൻ ബി ഡിഫറെൻറ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ ടെൻഷൻ ആൻഡ് പാർഷ്യൽ പ്രഷർ ഡിഫർ. സോ ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് എ ഗ്യാസ് വിൽ ഹാവ് ദ സെയിം പാർഷ്യൽ പ്രഷർ വാല്യൂ ആൻഡ് ടെൻഷൻ വാല്യൂ ഈവൻ ഇഫ് ദ കോൺസെൻട്രേഷൻസ് ആർ ദ സെയിം ഇൻ ബോത്ത് മീഡിയം, ഇറ്റ് ക്യാൻ ഡിഫർ. ദെൻ വി വിൽ ഓൾസോ ഗോ ടു ദ പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻ്റ്. സോ വി സ്റ്റാർട്ടഡ് ഫ്രം ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്യാസ് എക്സ്ചേഞ്ച്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഷുഡ് ബി എ ഡിഫറൻസ്, ദെൻ ഓൺലി ദേ വിൽ ഡിഫ്യൂസ്. സോ വി വിൽ ചെക്ക് വെദർ ദർ ഇസ് ഡിഫറൻസ്. നമുക്ക് ആവശ്യം ഓക്സിജൻ ആൽവിയോലസിൽ നിന്നും ബ്ലഡിലേക്ക് വരണം, കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ നിന്നും ആൽവിയോലസിലേക്ക് വരണം അല്ലേ. അപ്പം നമുക്ക് ആവശ്യം ഓക്സിജൻ എവിടെയായിരിക്കണം കൂടുതൽ? ഓക്സിജൻ ആൽവിയോലാർ എയറിൽ കൂടുതലായിരിക്കണം, ബ്ലഡിൽ കുറവായിരിക്കണം, എന്നാലേ ഡിഫ്യൂസ് ചെയ്യുള്ളൂ. സോ ദ പി ഒ ടു ഇൻ ദ ഇൻസ്പെയർഡ് ആൽവിയോലാർ എയർ ഈസ് ഹയർ ദാൻ ദ പി ഒ ടു ഇൻ ദ ബ്ലഡ്, സോ ഓക്സിജൻ ഡിഫ്യൂസസ് ഫ്രം ആൽവിയോലസ് ടു ബ്ലഡ്. എന്നാൽ ദ പി സി ഒ ടു കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ഇൻ ബ്ലഡ് ഇസ് ഹയർ ദാൻ ദ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ആൽവിയോലാർ എയർ, സോ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസസ് ഫ്രം ദ ബ്ലഡ് ടു ദ ആൽവിയോലൈ. ഓക്കെ, സോ ഹിയർ ദർ ഇസ് എ ടെൻഷൻ ഗ്രേഡിയന്റ്, ദാറ്റ് ഇസ് വൈ ദീസ് ഗ്യാസസ് ഡിഫ്യൂസ്. ഇനി ടിഷ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ടിഷ്യൂവിൽ ബ്ലഡിലെ പാർഷ്യൽ പ്രഷറാണ് കൂടുതൽ, ടിഷ്യൂവിലേക്ക് വരുന്ന ബ്ലഡിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണ്, ടിഷ്യൂവിലെ പാർഷ്യൽ പ്രഷർ കുറവാ. കാരണം എന്താ, അവിടെ മെറ്റബോളിസം നടന്നു, ഓക്സിജൻ ഒക്കെ യൂസ് ചെയ്തു. സോ ഓക്സിജൻ ഡിഫ്യൂസസ് ഫ്രം ദ ബ്ലഡ് ടു ദ ടിഷ്യൂ ഫ്ലൂയിഡ്. ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബ്ലഡ് ഈസ് ഹയർ ദാൻ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ദാറ്റ് വി ഓൾറെഡി മെൻഷൻ, ദാറ്റ് ഇസ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ടിഷ്യൂ ഈസ് ഹയർ ദാൻ ദ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബ്ലഡ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസസ് ഫ്രം ദ ടിഷ്യൂ ടു ദ ബ്ലഡ്. Okay, so there is a tension gradient which exists between these gases and thereby they diffuse. The next factor is solubility coefficient. What is solubility coefficient? It is the quantity of a gas absorbed by 1 ml of a liquid at a temperature of 0 degree Celsius and a pressure of 760 mm Hg. Appo 760 mm Hg pressure le, 0 degree Celsius temperature le, 1 ml of a liquid etra quantity of gas absorb cheyyunde, that is what is called as solubility coefficient. So that depends upon how soluble the gas is. A more soluble gas will have a higher solubility coefficient. Okay, carbon dioxide has got a higher solubility compared to oxygen. Appo solubility koodumba diffusion koodum. So here in the table you can see the solubility coefficients of various gases. It is 0.024 for oxygen. Adayathu at 760 mm Hg pressure and at 0 degree Celsius temperature, 1 ml of a liquid will absorb 0.024 ml of oxygen. Or at 760 mm Hg pressure and at 0 degree Celsius temperature, 1 ml of the same liquid will absorb 0.57 ml of carbon dioxide. So which is absorbed more? Carbon dioxide, because its solubility is higher. So carbon dioxide is around 20 times as soluble as oxygen. So its diffusion will also be faster. It will be more absorbed by that liquid. Okay, next. So even if there are, now we have come across two factors. The first factor was pressure gradient. I will just take you to that. Nu arna pressure gradient nu arna difference in partial pressure. Appa nammada alveolus inagathulla oxygen de partial pressure, the partial pressure of oxygen inside the alveolus is 104 mm Hg, whereas bloodile adinte tension ennu parayunnathu it is 40 mm Hg aanu. Appo 104 airilum 40 bloodilum ekadesham oru 60 mm Hg ide vyathyasam undu. Appo athrayum pressure gradient oxygen undu, manasilayo? Nere marichu ningal carbon dioxide inde kaari eduthu nokka, bloodile lunginte kaari atta parane, lungile bloodile 45 mm Hg aanu carbon dioxide inde partial pressure. നേരെ മറിച്ച് എയറിൽ 40 mm Hg ആണ്. സോ ദർ ഇസ് ഓൺലി എ ഡിഫറൻസ് ഓഫ് 5 mm Hg. അപ്പോൾ ഓക്സിജന് ഒരു 60 mm Hgയോളം പ്രഷർ ഗ്രേഡിയൻ്റ് ഉള്ളപ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ കയ്യിലുള്ള പ്രഷർ ഗ്രേഡിയൻ്റ് വെറും 5 mm Hg ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ദ ഫസ്റ്റ് ഫാക്ടർ ദറ്റ് ഡിറ്റർമിൻസ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഇസ് ദ പ്രഷർ ഗ്രേഡിയൻ്റ്. നല്ല വ്യത്യാസം ഉണ്ടെങ്കിലേ ഡിഫ്യൂസ് ചെയ്യുള്ളൂ. ഓക്സിജന്റെ കയ്യിൽ 60 mm Hgയോളം വ്യത്യാസമുണ്ട്, പക്ഷെ കാർബൺ ഡയോക്സൈഡിന്റെ കയ്യിൽ 5 mm Hg വ്യത്യാസമേ ഉള്ളൂ. സ്റ്റിൽ കാർബൺ ഡയോക്സൈഡ് വിൽ ഡിഫ്യൂസ് വെരി എഫിഷ്യൻ്റ്ലി. എന്താ കാരണം? ദി സെക്കൻഡ് ഫാക്ടർ, ദാറ്റ് ഇസ് സോലിബിലിറ്റി കോയഫിഷ്യൻറ്റ്. സോലിബിലിറ്റി കോയഫിഷ്യൻറ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇസ് വെരി ഹൈ, ഇറ്റ് ഇസ് 20 ടൈംസ് ആസ് സോലിബിൾ ആസ് ഓക്സിജൻ. അതുകൊണ്ടാണ് 5 mm Hg പാർഷ്യൽ പ്രഷർ ഡിഫറൻസിൽ പോലും അത് ഓക്സിജന്റെ ഒപ്പം എത്തി ഡിഫ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ മക്കളെ? സോ ഇറ്റ് ഇസ് നോട്ട് ഓൺലി വൺ ഫാക്ടർ ദ ഡിറ്റർമിൻസ് ഡിഫ്യൂഷൻ, മെനി ഫാക്ടേഴ്സ് ടുഗദർ ഡിറ്റർമിൻ ദ ഡിഫ്യൂഷൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എ സോലിബിലിറ്റി കോയഫിഷ്യൻറ്റ്. നൗ വി ഗോ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് ഡിഫ്യൂഷൻ കോയഫിഷ്യൻറ്റ്. ഡിഫ്യൂഷൻ കോയഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഇൻ 1 ml ഓഫ് ദ ലിക്വിഡ് ഡിഫ്യൂസിംഗ് ഓവർ എ സർഫസ് ഏരിയ ഓഫ് 1 cm² ആൻഡ് അലോങ് എ ഡിസ്റ്റൻസ് ഓഫ് 0.001 mm. സോ നേരത്തെ നമ്മൾ വെറുതെ ഒരു ലിക്വിഡിൽ ഒരു ഗ്യാസ് അബ്സോർബ് ചെയ്യുന്നതേ പറഞ്ഞുള്ളൂ. അതായത് ഒരു കണ്ടെയ്നറിൽ ഒരു ലിക്വിഡ് വെച്ചിരിക്കുന്നു, അവിടെ ഗ്യാസ് ഉണ്ട്, ആ എയറിൽ നിന്നും അത് എത്രമാത്രം ഗ്യാസ് അബ്സോർബ് ചെയ്യുന്നു എന്നാ പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ ഡിഫ്യൂഷനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അതായത് രണ്ട്, ദർ ആർ ടു മീഡിയ ഓൺ ഈദർ സൈഡ് ഓഫ് എ മെംബ്രെയിൻ. ഒരു മെംബ്രെയിൻ്റെ ഈദർ സൈഡിൽ രണ്ട് മീഡിയ ഉണ്ട്, ദേ ക്യാൻ ബി എയർ ഓർ വാട്ടർ. ഓക്കെ, അപ്പൊ ആ മെംബ്രെയിൻ എങ്ങനത്തെ മെംബ്രെയിൻ ആണ്? ഇറ്റ് ഇസ് അലോവിംഗ് ഡിഫ്യൂഷൻ, കാർബൺ ഡയോക്സൈഡിനെയും ഓക്സിജനെ ഒക്കെ ഡിഫ്യൂസ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു മെംബ്രെയിൻ ആണ്. സോ യു ഹാവ് ടു ഇമാജിൻ ടു ഏരിയാസ് വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ എ മെംബ്രെയിൻ വിച്ച് ഹാസ് ഗോട്ട് a thickness of 1 micron or 0.001 millimeter. അത്രയും തിക്ക് ആയിട്ടുള്ള അത്രയും തിന്ന ആയിട്ടുള്ള മെംബ്രെയിൻ ആണ് കേട്ടോ. So the thickness of the membrane is only 0.001 millimeter or 1 micron. ഇനി ആ മെംബ്രെയിൻ്റെ സർഫസ് ഏരിയ 1 centimeter സ്ക്വയർ ആണ്. അപ്പോൾ സോ യു ഹാവ് സെപ്പറേറ്റഡ് ടു മീഡിയ ബൈ എ മെംബ്രെയിൻ വിച്ച് ഇസ് ഹാവിംഗ് എ സർഫസ് ഏരിയ ഓഫ് 1 centimeter സ്ക്വയർ ആൻഡ് എ തിക്നെസ് ഓഫ് 0.001 millimeter. ഓക്കെ, നൗ ഹിയർ ഓൺ വൺ സൈഡ് യു ഹാവ് കെപ്റ്റ് 1 ml ഓഫ് എ ലിക്വിഡ്. ഓൺ ദി അതർ സൈഡ് ഓൾസോ ദർ ഇസ് 1 ml ഓഫ് എ പെർട്ടിക്കുലർ ലിക്വിഡ്. ഇനി ഒരു സൈഡിൽ ഉള്ള ലിക്വിഡിൽ നിറയെ ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ലിക്വിഡിൽ നിറയെ ഓക്സിജൻ ഉണ്ട്. സോ ഇറ്റ് വിൽ ഹാവ് എ ടെൻഡൻസി ടു ഡിഫ്യൂസ് ടു ദ അതർ സൈഡ്. ദി അതർ സൈഡ് ഇസ് ഡെഫിഷ്യന്റ് ഇൻ ഓക്സിജൻ. സോ ഈ വശത്തുള്ള ഓക്സിജന് ഇപ്പുറത്തെ വശത്തേക്ക് കടക്കാൻ ടെൻഡൻസി ഉണ്ട്. ഇപ്പുറത്തെ വശത്തേക്ക് കടക്കണമെങ്കിൽ ഈ മെംബ്രെയിൻ ക്രോസ് ചെയ്യണം. ഹൂ സർഫസ് ഏരിയ ഇസ് 1 centimeter square ആൻഡ് തിക്നെസ് ഇസ് 0.001 millimeter. അപ്പോൾ ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും കൊടുത്തിട്ട് ഒരു പ്രഷർ ഗ്രേഡിയൻറ്റും കൊടുത്തിട്ട് നമ്മൾ ആ ഗ്യാസിനോട് ഡിഫ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ എത്രമാത്രം ഗ്യാസ് ഡിഫ്യൂസ് ചെയ്യും, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എസ് ഡിഫ്യൂഷൻ കോഫിഷ്യൻറ്. സോ ഇറ്റ് ഇസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഇൻ 1 ml ഓഫ് ദ ലിക്വിഡ് ഡിഫ്യൂസിംഗ് ഓവർ എ സർഫസ് ഏരിയ ഓഫ് 1 centimeter square ആൻഡ് അലോങ് എ ഡിസ്റ്റൻസ് ഓഫ് 0.001 millimeter. നമ്മൾ ഓക്സിജന്റെ ഡിഫ്യൂഷൻ കോഫിഷ്യൻറ്റ് 1 ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ റിലേറ്റീവ് ഡിഫ്യൂഷൻ കോഫിഷ്യൻസ് ആയിട്ടാണ് പറയുക. അതായത് വി അസ്യൂം ദാറ്റ് 1 ml ഓഫ് ഓക്സിജൻ ഡിഫ്യൂസസ്, 1 ml ഓക്സിജൻ ഈ ഒരു മെംബ്രെയിനിൽ കൂടെ ഈ ഒരു തിക്നെസ്സിലൂടെ 1 ml ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യുമെങ്കിൽ അതേ കണ്ടീഷനിൽ എത്രമാത്രം കാർബൺ ഡയോക്സൈഡ് ഡിഫ്യൂസ് ചെയ്യും? 20.3 ml കാർബൺ ഡയോക്സൈഡ് ഡിഫ്യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? സോ ദാറ്റ് ഇസ് ദ റിലേറ്റീവ് ഡിഫ്യൂഷൻ കോഫിഷ്യൻറ്റ്. 0.81 ml കാർബൺ മോണോക്സൈഡ് ഡിഫ്യൂസ് ചെയ്യും, 0.53 ml നൈട്രജൻ ഡിഫ്യൂസ് ചെയ്യും, 0.95 ml ഹീലിയം ഡിഫ്യൂസ് ചെയ്യും. അപ്പോൾ ഓക്സിജൻ 1 ml ആണ് ഈ കണ്ടീഷനിൽ, 1 ml ഓക്സിജൻ ആണ് ഡിഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ കാർബൺ ഡയോക്സൈഡ് 20.3 ml ആണ് ഡിഫ്യൂസ് ചെയ്യുക. So that is what is called as diffusion coefficient. Okay, so we always state the diffusion coefficient in terms of oxygen. കാരണം നമ്മൾ ഇവിടെ ഇത്രയും കണ്ടീഷൻസേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് അവരുടെ പ്രഷർ ഗ്രേഡിയൻ്റ് എത്രയാണ് ഇതൊന്നും പറഞ്ഞിട്ടില്ല. എത്ര മിനിറ്റ് കൊണ്ടാണ് ഇതൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാ ഈ പറയുന്ന അതേ കണ്ടീഷനിൽ കാർബൺ ഡയോക്സൈഡിനെയോ കാർബൺ മോണോക്സൈഡിനെയോ നൈട്രജനെയോ ഒക്കെ ഡിഫ്യൂസ് ചെയ്യാൻ അനുവദിച്ചാൽ അവരെത്ര മാത്രം ഓക്സിജനെ റിലേറ്റ് ചെയ്ത് ഡിഫ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഡിഫ്യൂഷൻ കോഫിഷ്യൻ. സോ ഹിയർ വി അസ്യൂം ദ ഡിഫ്യൂഷൻ കോഫിഷ്യൻ ഫോർ ഓക്സിജൻ ആസ് 1. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള കണ്ടീഷൻസിൽ ഈ ഒരു മെംബ്രെയിനിൽ കൂടെ 1 ml ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യുമെങ്കിൽ അതേ കണ്ടീഷനിൽ 20.3 ml കാർബൺ ഡയോക്സൈഡ് ഡിഫ്യൂസ് ചെയ്യും, 0.81 ml കാർബൺ മോണോക്സൈഡേ ഡിഫ്യൂസ് ചെയ്യുള്ളൂ, 0.53 ml നൈട്രജനെ ഡിഫ്യൂസ് ചെയ്യുള്ളൂ. ദാറ്റ് ഇസ് വാട്ട് ഇസ് മീൻ ബൈ ഡിഫ്യൂഷൻ കോഫിഷ്യൻറ്റ്. നെക്സ്റ്റ് Next is the diffusion capacity. Diffusion capacity എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത റെസ്പിറേറ്ററി മെംബ്രെയിൻ, അതായത് സേ ഫോർ എക്സാമ്പിൾ 1 centimeter square ഏരിയ ഉള്ള 1 micron മാത്രം തിക്നെസ് ഉള്ള ആ മെംബ്രെയിനെ നമ്മൾ ഒരു 2 media സെപ്പറേറ്റ് ചെയ്യാണ്. ആ മെംബ്രെയിൻ ഉപയോഗിച്ച് വി ആർ സെപ്പറേറ്റിംഗ് 2 media, ലിക്വിഡ് എ ആൻഡ് ലിക്വിഡ് ബി. ലിക്വിഡ് എയും ബിയും തമ്മിലുള്ള ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ഡിഫറൻസ് വെറും 1 millimeter Hg. അതായത് എയിൽ 76 millimeter Hg പാർഷ്യൽ പ്രഷർ എങ്കിൽ ബിയിൽ 75 millimeter Hg പാർഷ്യൽ പ്രഷർ എന്ന് വിചാരിക്കാം. ഓക്കെ, ബാക്കിയൊക്കെ കണ്ടീഷൻസ് ഒക്കെ സെയിം. അപ്പോൾ 1 centimeter square ഏരിയ ഉള്ള ഒരു മെംബ്രെയിൻ, 1 micron ആണ് അതിൻ്റെ തിക്നെസ്. ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ലിക്വിഡ് എ ആൻഡ് ലിക്വിഡ് ബി. ലിക്വിഡ് എയിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ലിക്വിഡ് ബിയിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനെക്കാട്ടിലും 1 millimeter Hg കൂടുതലാണ്. എന്നിരുന്നാലും ഓക്സിജനെ ഡിഫ്യൂസ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും. ഇനി നമ്മൾ ഓക്സിജനോട് ഡിഫ്യൂസ് ചെയ്യാൻ പറയുന്നു. വി ആർ അലൗവിങ് ഓക്സിജൻ ടു ഡിഫ്യൂസ് ഫ്രം എ ടു ബി, ബട്ട് വി ആർ ഗിവിംഗ് എ ടൈം ഓഫ് 1 minute. ആ സമയം കൊണ്ട് ഓക്സിജൻ എത്ര ഡിഫ്യൂസ് ചെയ്യും, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എസ് ഡിഫ്യൂഷൻ കപ്പാസിറ്റി, ആൻഡ് ദാറ്റ് ഇസ് 21 ml/min. ഓക്കെ, സോ ഇഫ് യു സെപ്പറേറ്റ് 2 media by a membrane with a partial pressure gradient of 1 millimeter Hg and allow oxygen to diffuse, oxygen will 21 ml of oxygen will diffuse in 1 minute in these conditions. That is what is called as diffusion capacity. But the diffusion capacity for carbon dioxide will be higher because its solubility is higher.
So, the rate of diffusion of a gas is dependent upon certain factors. We earlier mentioned diffusion coefficient. We mentioned pressure gradient. We mentioned the surface area of the membrane. And we also mentioned the thickness of the membrane. And here we can see that diffusion coefficient koodundorum diffusion the speed koodum. Pressure gradient koodundorum diffusion the speed koodum. Surface area koodundorum diffusion the speed koodum. Koodudal surface area andil koodudal diffusion nadakkum. Ennal thickness. Thickness koodiyal diffusion korayum. Okay, so the gas transfer across the alveolar membrane is directly proportional to the difference in the partial pressure. It is directly proportional to the surface area of the membrane. It is directly proportional to the solubility of the gas, but it is inversely proportional to the thickness of the membrane. Thickness koodiyal diffusion korayum. It is also inversely proportional to the molecular weight of the gas. Molecular weight koodudalanengil adayathu bharam koodudala diffusion korayum. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന് ഒരു പ്രശ്നമുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഹാസ് ഗോട്ട് എ ഹയർ മോളിക്കുലാർ വെയ്റ്റ് ദാൻ ഓക്സിജൻ. അപ്പോൾ ആ ആസ്പെക്ട് വെച്ച് നോക്കുമ്പോൾ ഓക്സിജൻ ആണ് ഫാസ്റ്റ് ഡിഫ്യൂസ് ചെയ്യുക. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലുബിലിറ്റി കൂടുതലായതുകൊണ്ട് ഇറ്റ് ഡസൻ അഫക്ട് ഇറ്റ്. മനസ്സിലായോ? സോ ദീസ് ആർ സർട്ടൺ ഫാക്ടേഴ്സ് വിച്ച് ആർ അഫക്റ്റിംഗ് ദ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. യു ക്യാൻ സീ ദ ഡിഫ്യൂസിംഗ് കപ്പാസിറ്റീസ് ഫോർ കാർബൺ മോണോക്സൈഡ്, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. യു ക്യാൻ സീ ദാറ്റ് ദ ഡിഫ്യൂസിംഗ് കപ്പാസിറ്റി ഈസ് ഹൈ ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് compared to oxygen and carbon monoxide. Another factor that affects gaseous exchange is the ventilation perfusion ratio. So for that we should understand what is ventilation, what is perfusion. Ventilation means it is the flow of air through the lungs, in and out of the lungs. So it refers to the air that reaches the alveoli. Perfusion means the blood flow that is occurring in the lung. So that is called as perfusion. So it is a flow of blood through the alveolar capillaries. So ventilation is represented as V and perfusion is represented as Q. So V by Q ratio is something which determines the rate of diffusion of gases. And the ratio of the amount of air reaching the alveoli per minute to the amount of blood reaching the alveoli per minute is the ventilation perfusion ratio. And if there should be a constant, almost constant V by Q ratio so as normal gas exchange has to occur. If there are alterations in V by Q, that will affect the respiratory process in one way or the other. So for example, if V by Q is in a normal range, the gas exchange will be normal in the lung. But if there is a V by Q ratio with higher perfusion but no ventilation, that means there is no ventilation in the lung. Suppose if our airway is obstructed, അതായത് എന്തെങ്കിലും ഒരു നമ്മുടെ എന്താ പറയുക റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ വന്നിരുന്നിട്ട് റെസ്പിറേഷൻ നടക്കാതെ വരിക, ഓക്കെ, അപ്പം ലങ്ങിലേക്ക് എയർ കിട്ടാതെ വരിക, അല്ലെങ്കിൽ നമ്മളൊരു ക്ലോസ്ഡ് റൂമിൽ വെന്റിലേഷനൊന്നും ഇല്ലാതെ പെട്ടുപോവുക, അപ്പം ഈ അവസ്ഥയിലൊക്കെ വി ഹാവ് നോ വെന്റിലേഷൻ. But at the same time, the blood is flowing through the capillary. That means there is no ventilation, but there is perfusion. Okay, so here we can say the V by Q ratio is somewhat zero because there is no ventilation. V is equal to zero. So the V by Q ratio will also be zero. This condition is called as shunt. Idine vilikkunna perana shunt. Okay, so when there is such a low V by Q ratio, what happens? The pulmonary gas exchange will stop because air is not coming. Only blood is going through the dead space. So the V by Q ratio, if it is low, very low, it will affect pulmonary gas exchange because the blood is flowing through a dead space somewhat because the oxygen has been exhausted in the air and there is increase in carbon dioxide. So now blood is flowing without exchange of oxygen and carbon dioxide. And what happens is that there will be very low partial pressure of oxygen in the lung alveoli because the oxygen has been taken up by the blood. There is no more oxygen remaining because there is no air that is being replenished. Air veendu replenish cheedittilla, avadte oxygen okke blood eduthondu poi, pashche veendum fresh air vannittilla. Okay, ഇനി വേറൊരു കാര്യം എന്താണ്, സോ ദർ ഇസ് ഡിക്രീസ് ഇൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ലങ്. അതേപോലെ തന്നെ ബ്ലഡ് കാർബൺ ഡയോക്സൈഡ് അവിടേക്ക് ഡിഫ്യൂസ് ചെയ്യിപ്പിച്ചു, ബ്ലഡിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് എയറിനകത്തേക്ക് എത്തി, ആൽവിയോലാർ എയറിൽ, അത് പുറത്തു പോകുന്നുമില്ല, ദർ ഇസ് നോ വെന്റിലേഷൻ. അപ്പൊ ആ എയർ പുറത്തു പോകുന്നില്ല, കാർബൺ ഡയോക്സൈഡ് റിച്ച് എയർ. അപ്പൊ എന്ത് പറ്റും, എക്സ്ക്രീഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇസ് ഓൾസോ ഇംപെയർഡ് ആൻഡ് ദർ ബൈ ദി കാർബൺ ഡയോക്സൈഡ് പാർഷ്യൽ പ്രഷർ ഇൻ ദ ആൽവിയോലൈ വിൽ ഇൻക്രീസ്. ഓക്കെ, so this is a fatal condition because thereafter the tissues won't get enough oxygen. Tissue ilum there will be increase in carbon dioxide because the blood is not taking it up. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പൊ ഇത്തരം കണ്ടീഷൻസ്, ഈ ലോ വി ബൈ ക്യൂ റേഷ്യോ എപ്പോഴാണ് ഒരു മനുഷ്യൻ എക്സ്പീരിയൻസ് ചെയ്യുക, അയാൾക്ക് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉണ്ടെങ്കിൽ, ബ്രോങ്കൈറ്റിസ് ഇസ് ദി ഇൻഫ്ലമേഷൻ ഓഫ് ദി ബ്രോങ്കൈ, that means it is a airway that leads to the lung, appo avade inflammation undengil allengi asthma polella disorder il allengi pulmonary edema, pulmonary edema nu parna accumulation of fluid in the lung, ingantha avasthayil okke the person is suffering from a lower V by Q ratio. So that is that will tamper the equilibrium of PO2 as well as PCO2 in our lung, and that is finally going to affect the tissues because the blood will no more be able to take up oxygen and the blood will no more be able to deliver carbon dioxide. Now we will go to the other condition which is called as higher V by Q ratio. That means there is enough ventilation, നമുക്ക് ആവശ്യത്തിന് എയർ കിട്ടുന്നുണ്ട്, വി ആർ ബ്രീതിങ് നോർമലി, സോ ദി ഏരിയ ഇസ് പ്രോപ്പർലി വെന്റിലേറ്റഡ്, പക്ഷെ പെർഫ്യൂഷൻ ഇല്ല, അതായത് ബ്ലഡ് ഫ്ലോ പ്രോപ്പർ അല്ല. സോ ദർ വി ക്യാൻ സേ, അപ്പോൾ ക്യൂ ഇസ് സീറോ ആൻഡ് വി ഇസ് വി ക്യാൻ സേ വൺ. അപ്പോൾ ക്യൂ സീറോ ആണ്, വി വൺ ഓർ എനി വാല്യൂ. അപ്പോൾ വെൻ സംതിങ് ഡിവൈഡഡ് ബൈ ക്യൂ, ക്യൂ ഇസ് സീറോ, സംതിങ് ഡിവൈഡഡ് ബൈ സീറോ ഇസ് ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ അതിനെ ഡെഡ് സ്പേസ് എന്നാണ് വിളിക്കുക. നേരെ മറിച്ച് ആദ്യത്തെ കണ്ടീഷനെ നമ്മൾ ഷണ്ട് എന്നാണ് വിളിച്ചത്, വെന്റിലേഷൻ ഇല്ലാത്ത അവസ്ഥേനെ നമ്മൾ ഷണ്ട് എന്ന് വിളിക്കുമ്പോൾ, പെർഫ്യൂഷൻ ഇല്ലാത്ത ആ ഒരു അവസ്ഥേനെ നമ്മൾ ഡെഡ് സ്പേസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് ദർ ഇസ് നോ എക്സ്ചേഞ്ച് ടേക്കിംഗ് പ്ലേസ്, അതായത് സിംപ്ലി എയർ ഇസ് ദർ ബട്ട് ദർ ഇസ് നോ എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പൊ അവിടെ എന്താ പറ്റുക, എയർ വരുന്നുണ്ട്, ദർ ഇസ് വെന്റിലേഷൻ, അപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ബിക്കോസ് ദർ ഇസ് വെന്റിലേഷൻ but there is no blood flowing through. Appo endu vettum, carbon dioxide level nallonam korayum, oxygen level nallonam koodum, so there will be decrease in the partial pressure of carbon dioxide alle, there is decrease in the partial pressure of carbon dioxide because air is going out, but because air is going out which is laden with carbon dioxide, ennal pinnid blood varunnilla carbon dioxide ne alveoli lk idanayittu blood adikkuda varunnilla, avada perfusion illa. അപ്പൊ എന്താണ്, ഈ കാർബൺ ഡയോക്സൈഡിനൊക്കെ ഓൾറെഡി ലങ് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു, അപ്പൊ ലങ്ങിലെ കാർബൺ ഡയോക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കുറയും, അതേപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടും. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാല്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഒരളവിലും കൂടിക്കഴിഞ്ഞാൽ ദ ബ്രെയിൻ വിൽ സ്റ്റോപ്പ് റെസ്പിറേറ്ററി മൂവ്മെന്റ്സ്. കാരണം ബ്രെയിനിന് ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കണ്ടു കഴിഞ്ഞാൽ ബ്രെയിനാണ് റെസ്പിറേഷനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ബ്രെയിൻ ആ ഒരു റെസ്പിറേറ്ററി മെക്കാനിസത്തിനെ പതുക്കെ പതുക്കെ അത് സപ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ. അപ്പൊ അവിടെ ശരിക്കും ഡെഡ് സ്പേസിൽ കൂടെയാണ് എയർ വരുന്നത്, ഒരു കാര്യമില്ല, അതായത് എയർ ഇസ് കമ്മിങ് ഇൻ ആൻഡ് ഔട്ട് ബട്ട് ദർ ഇസ് നോ ബഡി ടു ടേക്ക് അപ്പ് ഓക്സിജൻ ഓർ ഗിവ് കാർബൺ ഡയോക്സൈഡ്. So that condition is called as dead space or dead space ventilation. And ഇത് എങ്ങനെയുള്ള അസുഖങ്ങളിലാണ് കാണുക, ദർ ഇസ് എ കണ്ടീഷൻ വിച്ച് ഇസ് കോസ്ഡ് ബൈ കണ്ടിന്യൂസ് സിഗരറ്റ് സ്മോക്കിംഗ് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് എംഫിസീമ. ഇറ്റ്സ് എ ലങ് ഡിസോർഡർ വിച്ച് ഇസ് കോസ്ഡ് ബൈ പ്രൊഫ്യൂസ് സിഗരറ്റ് സ്മോക്കിംഗ്, ചെയിൻ സ്മോക്കേഴ്സിലൊക്കെ വരുന്നൊരു അസുഖമാണ്. അപ്പൊ ഇവിടെ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, ഈ ആൽവിയോലസുകളുടെ ഭിത്തി ഡാമേജ്ഡ് ആവുകയാണ് ചെയ്യുക. സോ ദി എംഫിസിമാറ്റിക് പേഴ്സൺ വിൽ ബി ലൂസിങ് എ ലോട്ട് ഓഫ് ആൽവിയോലാർ സർഫസ് ഏരിയ ഫ്രം ഹിസ് ലങ്. കാരണം ആൽവിയോലയുടെ വാൾസ് ഒക്കെ ഡാമേജ്ഡ് ആവുകയാണ് ചെയ്യുക. അപ്പൊ എന്താ പറ്റുക, മോർ എയർ വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ ദ ലങ്. കാരണം ആൽവിയോലാർ കാപ്പിലറീസ് ഒക്കെ കുറെ ഡിഗ്രേഡ് ചെയ്ത് പോയി, അപ്പൊ എയർ കൂടുതൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, ബട്ട് ദർ ഇസ് നോ എക്സ്ചേഞ്ച് ടേക്കിംഗ് പ്ലേസ്, പെർഫ്യൂഷൻ ഇസ് നോട്ട് ദർ. വെൻ ദ ആൽവിയോലാർ വാൾസ് ആർ ഡാമേജ്, ദ ബ്ലഡ് കാപ്പിലറീസ് ആർ ഓൾസോ ലോസ്റ്റ്. അപ്പൊ എന്താ കാര്യം, പെർഫ്യൂഷൻ നടക്കുന്നില്ല. സോ ഇത്തരം കണ്ടീഷനാണ് എംഫിസീമ എന്ന് പറയുന്നത്. ബോത്ത് വിൽ അഫക്ട് ദി റെസ്പിറേറ്ററി പ്രോസസ് ആൻഡ് ഫൈനലി ഇറ്റ് ക്യാൻ ഈവൻ ലീഡ് ടു ഡെത്ത് ഇഫ് ലെഫ്റ്റ് അൺട്രീറ്റഡ്. ഓക്കെ, now the last factor that determines the alveolar gaseous exchange is the thickness of the respiratory membrane. റെസ്പിറേറ്ററി മെംബ്രെയിൻ എത്ര തിൻ ആണോ അത്രയും ഫാസ്റ്റായിട്ട് ഡിഫ്യൂഷൻ നടക്കും. കാരണം അത്ര ഏരിയ കവർ ചെയ്താൽ മതി ആർക്ക്, ഈ ഡിഫ്യൂസ് ചെയ്യുന്ന ഗ്യാസസായ ഓക്സിജനും കാർബൺ ഡയോക്സൈഡിനും. ഇനി നമ്മുടെ ലങ്ങിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി മെംബ്രെയിന്റെ തിക്നെസ് വെറും 0.6 microns ആണ് കേട്ടോ. സോ ഇറ്റ് ഇസ് ഓൺലി 0.6 microns. അപ്പോൾ എന്തൊക്കെയാണ് ഈ റെസ്പിറേറ്ററി മെംബ്രെയിൻ, അല്ലെങ്കിൽ ഏതൊക്കെ ബാരിയേഴ്സ് ആണ് ഓക്സിജനും കാർബൺ ഡയോക്സൈഡിനും കടക്കേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. സോ നമുക്ക് ആദ്യം ഓക്സിജന്റെ കാര്യം പരിഗണിക്കാം. ഓക്സിജൻ ആൽവിയോലസിൽ നിന്നും ബ്ലഡിലേക്കാണ് എത്തേണ്ടത്. അപ്പൊ ഓക്സിജൻ എവിടെയുള്ളത്? ആൽവിയോലസില്. അപ്പൊ ആൽവിയോലസിന്റെ ഭിത്തി ആദ്യം കടക്കണം. ഓക്കെ, ഈ ആൽവിയോലസിന്റെ ഭിത്തിയില് ഇറ്റ് ഇസ് മേഡപ്പ് ഓഫ് എപ്പിത്തീലിയം, വിച്ച് വി കോൾ ആസ് ആൽവിയോലാർ എപ്പിത്തീലിയം. അപ്പൊ ആ ഭിത്തി ആദ്യം കടക്കണം. പക്ഷെ ഈ ഭിത്തിക്ക് ഉള്ളിൽ ഒരു ലൈനിങ് പോലെ ഒരു ലെയറായിട്ട് ഒരു സർഫക്റ്റന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫ്ലൂയിഡ് which is there in the lung alveoli, which is called a surfactant. അതവിടെ ഉണ്ടെങ്കിൽ ലങ് ആൽവിയോലൈ എപ്പോഴും അതിൻ്റെ എന്താ പറയുക, അത് ചുരുങ്ങിപ്പോകാതെ നിലനിർത്തുന്ന ഒരു സാധനമാണ് ഈ ലങ് സർഫക്റ്റന്റ്. മനസ്സിലായോ? അപ്പോൾ ആദ്യം തന്നെ ഈ ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് ആൽവിയോലസിന്റെ ഭിത്തി കടക്കണം. ആൽവിയോലസിന്റെ ഭിത്തിയിൽ ആൽവിയോലസിന്റെ എപ്പിത്തീലിയം ഉണ്ട്, അതിൻ്റെ ലൈനിങ് ആയിട്ട് ഈ ഫ്ലൂയിഡ് സർഫക്റ്റന്റ് ഉള്ള ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും കടക്കണം. അടുത്തത്, ഈ ആൽവിയോലസിന്റെ എപ്പിത്തീലിയം റെസ്റ്റ് ചെയ്യുന്നത് ഒരു ബേസ്മെന്റ് മെംബ്രെയിനിലാണ്. അപ്പൊ അത് കടക്കണം. അപ്പോൾ ആൽവിയോലസിന്റെ ഭിത്തി ഇപ്പൊ കടന്നു. അതായത് ഇറ്റ് ഹാസ് ക്രോസ്ഡ് ദി സർഫക്റ്റന്റ് ലെയർ വിച്ച് ഇസ് ലൈനിങ് ദ ലങ് ആൽവിയോലൈ, ദി ആൽവിയോലാർ എപ്പിത്തീലിയം ആൻഡ് ദി ബേസ്മെന്റ് മെംബ്രെയിൻ ഓൺ വിച്ച് ദ ആൽവിയോലാർ എപ്പിത്തീലിയം റെസ്. ഇനി അടുത്തത് ബ്ലഡ് ക്യാപ്പിലറിയിലേക്ക് കടക്കണം. പക്ഷേ ആൽവിയോലസ് വേറൊരു ഓർഗന്റെ ഭാഗമാണ്, ബ്ലഡ് ക്യാപ്പിലറി വേറൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. സോ എത്ര ക്ലോസ്ലി അപ്പോസ്ഡ് ആയാലും ദർ വിൽ ബി എ സ്പേസ് ഇൻ ബിറ്റ്വീൻ വിച്ച് ഇസ് കോൾഡ് ആസ് ദ ഇന്റസ്റ്റീഷ്യൽ സ്പേസ്. അപ്പോൾ അതും കടക്കണം. ഓക്കെ, സോ ദർ ഇസ് എ സ്പേസ്, ദർ വിൽ ഹൗവർ മൈന്യൂട്ട് ഇറ്റ് ബി, ദർ ഇസ് എ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ ആൽവിയോലസ് ആൻഡ് ദ ബ്ലഡ് ക്യാപ്പിലറി. ആ സ്പേസ് കടക്കണം. ഇനി അടുത്ത ബാരിയർ എന്ന് പറയുന്നത് ഈ ക്യാപ്പിലറിയുടെ ഭിത്തിയാണ്. ആ ക്യാപ്പിലറിയുടെ ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ എപ്പിത്തീലിയം കൊണ്ടാണ്. അതിനെ നമ്മൾ ക്യാപ്പിലറി എൻഡോത്തീലിയം എന്നാണ് വിളിക്കുക. ഇത് റെസ്റ്റ് ചെയ്യുന്നതും ഒരു ബേസ്മെന്റ് മെംബ്രെയിനിലാണ്. ഓക്കെ, അപ്പോൾ ഈ ബേസ്മെന്റ് മെംബ്രെയിൻ കടന്ന് ആൽവിയോലസിന്റെ ക്യാപ്പിലറി, സോറി, ഈ ബ്ലഡ് ക്യാപ്പിലറിയുടെ എൻഡോത്തീലിയൽ മെംബ്രെയിനും കടന്നിട്ട് വേണം ഓക്സിജന് ബ്ലഡിന്റെ ഉള്ളിലെ, ബ്ലഡ് ക്യാപ്പിലറിയുടെ ഉള്ളിലേക്ക് എത്താം. സോ വി വിൽ ജസ്റ്റ് ചെക്ക് ദ ബാരിയേഴ്സ്, ദി ബാരിയേഴ്സ് ഓക്സിജൻ ഹാസ് ടു ക്രോസ്. First it has to cross the layer of fluid lining the alveolus which contains the lung surfactant, then the alveolar epithelium, then the basement membrane on which the alveolar epithelium rests, then the interstitial space between the alveolus and the blood capillary, then the basement membrane of the capillary and the epithelium of the capillary which is called as the capillary endothelium. So all these are the barriers, but they together make a thickness of only 0.6 microns. Okay, so that is thin enough for diffusion to take place. പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് ലങ്ങിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഒക്കെ വന്നു എന്നായിരിക്കുക. അപ്പൊ എന്ത് പറ്റും? ഈ ഓക്സിജന് കൂടുതൽ സ്ഥലം കടക്കേണ്ടി വരും അല്ലെ. ഇറ്റ് ഹാസ് ടു ട്രാവൽ ഗ്രേറ്റർ തിക്നെസ് ഇഫ് ദർ ഇസ് അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ലങ്. സോ ദാറ്റ് വിൽ അഫക്ട് റെസ്പിറേഷൻ. അപ്പൊ ഇഫ് ദ മെംബ്രെയിൻ ഇസ് ആസ് തിൻ ദ മെംബ്രെയിൻ ഇസ് that much faster will be the diffusion. So these are the various factors which affect or which influence gaseous exchange of carbon dioxide and oxygen in the lung. So the factors, we come to a nutshell, there should be a pressure gradient or a tension gradient. If there is enough pressure difference, diffusion of gases will be very easy. The gas should be soluble. And it is evident that carbon dioxide is 20 times more soluble, so it diffuses very fast. The diffusion coefficient and the diffusion capacity, the molecular weight, higher molecular weight slows down diffusion. The ventilation perfusion ratio, which shouldn't be either high or low, it should be in a normal range. The temperature, higher temperature favors diffusion. The thickness of the respiratory membrane, it should be sufficiently thin. The surface area of the respiratory membrane, the respiratory membrane should have a higher surface area, so diffusion will be faster. So these are the factors affecting gaseous exchange.